പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ കാലത്തെ പലസ്തീനായുടെ സവിശേഷതകൾ പഠന വിഷയമാക്കുകയാണ് നമ്മൾ. സുവിശേഷങ്ങളിൽ യേശുവിനെ പഠിക്കുന്നതിന് ഒരു ആമുഖമായിട്ട് പലസ്തീനയുടെ രാഷ്ട്രീയ പശ്ചാത്തലമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. യേശുവിൻ്റെ ജീവിതകാലത്ത് പലസ്തീന ഒരു റോമൻ അധിനിവേശ കേന്ദ്രമായിരുന്നു, റോമൻ കോളണിയായിരുന്നു. റോമക്കാരുടെ ഭരണത്തിന് കീഴിലാണ് പ്രാദേശിക ഭരണകർത്താക്കളും പലസ്തീനയിൽ ഭരണം നടത്തിയിരുന്നത്. ഹെറോദീസ് മഹാരാജാവിൻ്റെ മരണത്തിന് ശേഷം മക്കൾ മൂന്ന് പേർക്കായി ദേശം വീതിച്ചു കൊടുത്തുവെന്നും അതിൽ ഒരു മകൻ അർഖലാവോസ് നാട് കടത്തപ്പെട്ടപ്പോൾ AD 6 മുതൽ സമറിയ, യൂദയ, ഇദുമേയ എന്നീ പ്രദേശങ്ങളുടെ ഭരണം റോമൻ ആധിപത്യം നേരിട്ട് ഏറ്റെടുത്തുവെന്ന് നമ്മൾ കണ്ടു. AD 6 മുതൽ 66 വരെ റോമക്കാർക്കെതിരെയുള്ള യുദ്ധം ആരംഭിക്കുന്നപ്പോഴാണ്. AD 6 മുതൽ 66 വരെയുള്ള കാലഘട്ടത്തിൽ 13 പ്രോക്യുറേറ്റർമാർ പാലസ്തീനയിൽ ഭരണം നടത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഭരിച്ചത് വലേറിയൂസ് ഗ്രാത്തൂസ് എന്ന് പറഞ്ഞ റോമൻ പ്രോക്യുറേറ്ററാണ്. AD 15 മുതൽ 26 വരെ അയാൾക്ക് പിന്നാലെ തൊട്ടു പിന്നാലെ വന്നത് പീലാത്തോസാണ്. പോന്തിയോസ് പീലാത്തോസ് എന്ന് പറയും, പന്തിയോസ് പീലാത്തോസ് എന്നാണ് മലയാളത്തിൽ പൊതുവെ പറയുക. പോന്തൂസ് എന്ന റോമൻ പ്രവിശ്യയിൽ നിന്ന് വന്നവൻ എന്നാണ് പന്തിയോസ് അഥവാ പോന്തിയോസ് എന്ന വാക്കിൻ്റെ അർത്ഥം. പോന്തിയോസ് പീലാത്തോസ് AD 26 മുതൽ 36 വരെ പലസ്തീനയിൽ സമറിയ, യൂദയ, ഇദുമേയ എന്നീ പ്രദേശങ്ങളുടെ പ്രോക്യുറേറ്ററായി ഭരണം നടത്തി. ആ കാലഘട്ടത്തിലാണ് യേശുവിൻ്റെ പരസ്യജീവിതം പലസ്തീനയിൽ അരങ്ങേറുകയും യേശു കുരിശുമരണത്തിന് വിധിക്കപ്പെടുകയും ചെയ്യുക. യേശുവിനെ കുരിശുമരണത്തിന് വിധിച്ചത് റോമൻ പ്രോക്യുറേറ്ററായ പോന്തിയോസ് പീലാത്തോസാണ് എന്ന് നമ്മൾ എല്ലാ ദിവസവും എന്നതുപോലെ വിശ്വാസ പ്രമാണത്തിൻ്റെ ഭാഗമായി ഏറ്റുചൊല്ലുന്നുമുണ്ട്. പലസ്തീനയുടെ രാഷ്ട്രീയ പശ്ചാത്തലം പരിഗണിക്കുമ്പോൾ യേശുവുമായി ബന്ധപ്പെട്ട കാലഘട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് പീലാത്തോസിൻ്റെ ഭരണകാലം, AD 26 മുതൽ 36 വരെയുള്ള കാലം. ആരായിരുന്നു ഈ പീലാത്തോസ്? എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ സവിശേഷത? പീലാത്തോസിനെ കുറിച്ച് സുവിശേഷങ്ങൾ രേഖപ്പെടുത്തുന്നത് വായിച്ചാൽ അത്ര തന്നെ തീരുമാനമെടുക്കാൻ കഴിവില്ലാത്ത, പൊതുജനങ്ങളുടെ അഭിപ്രായമനുസരിച്ച് തീരുമാനങ്ങൾ മാറ്റുന്ന, നട്ടലില്ലാത്തൊരു ഭരണാധികാരിയാണെന്ന് തോന്നും പീലാത്തോസ്. ജനങ്ങളെ, അതും യഹൂദ ജനങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി യേശുവിനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ് സുവിശേഷന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യഹൂദ അധികാരികളുടെ, മതാധികാരികളുടെ പ്രേരണയ്ക്ക് വശംവദനായി അവരാഗ്രഹിച്ച രീതിയിൽ യേശുവിനെ അവരുടെ ഹിതത്തിന് വിട്ടുകൊടുത്തു എന്ന് സുവിശേഷങ്ങൾ രേഖപ്പെടുത്തുന്നു. ഇങ്ങനെ നട്ടലില്ലാത്തൊരു വ്യക്തിയായിരുന്നു പീലാത്തോസ്. പീലാത്തോസിനെക്കുറിച്ച് സമകാലിക ചരിത്രരേഖകൾ അവതരിപ്പിക്കുന്ന ചിത്രം മറ്റൊന്നാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഫീലോ എന്ന് പറയുന്ന, അലക്സാണ്ട്രിയായിരുന്നുള്ള ഫീലോ എന്ന യഹൂദ തത്വചിന്തകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്: ദയയോ ദാക്ഷിണ്യമോ ഇല്ലാത്ത ക്രൂരനും ദുഷ്ടനുമായൊരു മനുഷ്യൻ, പരുഷവും കർക്കശവുമായ സ്വഭാവം, ആരെയും കൂസാത്ത ധിക്കാരി, ഉത്തരവാദിത്വ ബോധമില്ലാത്ത ഭരണാധികാരി, നീതിയില്ലാത്ത ന്യായാധിപൻ. ഇങ്ങനെയാണ് അലക്സാണ്ട്രിയക്കാരൻ ഫീലോ എന്ന യഹൂദൻ പീലാത്തോസിനെ വിശേഷിപ്പിക്കുക. ഇതിന് ഉപോദ്ബലകമായി പല സംഭവങ്ങളും സമകാലിക ചരിത്രരേഖകളിൽ കാണാൻ സാധിക്കും. ജൂയിഷ് ആൻറ്റിക്വിറ്റീസ്, യഹൂദരുടെ പാരമ്പര്യങ്ങൾ എന്ന ഗ്രന്ഥത്തിലും യഹൂദരുടെ യുദ്ധങ്ങൾ എന്ന ഗ്രന്ഥത്തിലും ഫ്ലാവിയൂസ് യോസേഫുസ് എന്ന ചരിത്രകാരൻ പീലാത്തോസിനെക്കുറിച്ച് അവതരിപ്പിക്കുന്ന ചിത്രവും ഫീലോയുടെ ചിത്രവും തമ്മിൽ ഒത്തിരി സാമ്യമുണ്ട്, ബന്ധവുമുണ്ട്. 3-4 സംഭവങ്ങൾ യോസേഫുസ് എടുത്തു കാണിക്കുന്നുണ്ട് പീലാത്തോസിൻ്റെ ജീവിതത്തിൽ നിന്ന്. AD 26 പ്രോക്യുറേറ്ററായി പലസ്തീനയിലേക്ക് അയക്കപ്പെട്ട പീലാത്തോസ് തൻ്റെ സൈനികർക്ക് ഒരു രഹസ്യ നിർദ്ദേശം കൊടുത്തിരുന്നു. ജെറൂസലം പട്ടണത്തിലേക്ക് റോമക്കാരുടെ കൊടിയടയാളവുമായി പ്രവേശിക്കണം, അത് രാത്രിയായിരിക്കണം. ആ കൊടിയടയാളത്തിൽ ചക്രവർത്തിയുടെ രേഖാചിത്രം പ്രകടമാക്കിയിരുന്നു. ചക്രവർത്തിയുടെ തലയുടെ ചിത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന കൊടികളുമായി ജെറൂസലത്ത് പടയാളികൾ രാത്രി പ്രവേശിച്ചു. അതിരാവിലെ യഹൂദരത് കണ്ടുപിടിച്ചു. യഹൂദരോടുള്ള പ്രത്യേക താല്പര്യമോ അഥവാ ആനുകൂല്യം എന്ന നിലയിലോ റോമൻ ചക്രവർത്തിമാർ അനുവദിച്ചിരുന്നു റോമൻ പടയാളികളുടെ ചിഹ്നങ്ങളൊന്നും ജെറൂസലമിൽ പ്രവേശിപ്പിക്കരുത് എന്ന്. ഈ പതിവിന് വിരുദ്ധമായിട്ടാണ് മനഃപൂർവ്വം പീലാത്തോസ് കൊടിയടയാളങ്ങളുമായി ജെറൂസലമിലേക്ക് സൈനികരെ അയച്ചത്. ഇതിൽ പ്രക്ഷുബ്ധരായ ജനം, യഹൂദ നേതാക്കന്മാർ, പീലാത്തോസിൻ്റെ ഔദ്യോഗിക വാസസ്ഥലമായ കേസറിയ മരിത്തിമ, കടൽത്തീരത്തുള്ള കേസറിയയിൽ ഒരു നിവേദക സംഘമെത്തി. പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു, ഈ കൊടിയടയാളങ്ങൾ, രാജാവിൻ്റെ ചിഹ്നങ്ങൾ ജെറൂസലമിൽ നിന്ന് മാറ്റണമെന്ന്. അതിന് അദ്ദേഹം തയ്യാറായില്ല. 4 ദിവസം അവർ ഒരു ഉപരോധം എന്ന രീതിയിൽ സമരമായി ധർണയായി പീലാത്തോസിൻ്റെ അരമരയുടെ മുമ്പിൽ ചിലവഴിച്ചു. പക്ഷേ പീലാത്തോസ് വഴങ്ങിയില്ല. 5-ാം ദിവസം പീലാത്തോസ് ഒരു കൽപ്പന കൊടുത്തു, ഇവിടെ നിന്ന് സമരം പിൻവലിച്ച് പോകുന്നില്ല എങ്കിൽ എല്ലാത്തിനെയും കൊന്നുകളയും. കൊന്നുകളയുമെന്ന ഭീഷണി മുഴക്കിയപ്പോൾ യഹൂദ നേതാക്കന്മാരെല്ലാം പീലാത്തോസിൻ്റെ മുമ്പിൽ തങ്ങളുടെ കഴുത്ത് നീട്ടിക്കൊടുത്തുകൊണ്ട് പറഞ്ഞു, കണ്ടിച്ചോളൂ, ഞങ്ങളെ കൊന്നുകളയാം, പക്ഷേ ഞങ്ങൾ ഇവിടുന്ന് പിന്മാറുന്നില്ല. ഇപ്രകാരം യഹൂദർ നിർബന്ധമായൊരു തീരുമാനം, ഒരു കടുംപിടുത്തം പിടിച്ചതിൻ്റെ പേരിൽ അവസാനം എല്ലാവരെയും കൊല്ലാൻ കഴിയില്ല എന്ന് കരുതി പീലാത്തോസ് തന്നെ പിന്മാറുകയാണ്. കൊടിയടയാളങ്ങൾ ജെറൂസലമിൽ നിന്ന് പിൻവലിക്കാൻ തീരുമാനിച്ചു. പക്ഷേ എപ്പോഴും ഇപ്രകാരം ഒരു തീരുമാനം മാറ്റുന്ന വ്യക്തിയായിരുന്നില്ല പീലാത്തോസ്. പീലാത്തോസിന് ജെറൂസലമിലേക്ക് ആവശ്യമായ വെള്ളം കൊണ്ടുവരണമെന്നും ഒരു തീരുമാനമെടുത്തു. ജെറൂസലം പട്ടണം ഒരു മലമുകളിലാണ്, അവിടെ വെള്ളത്തിന് ക്ഷാമം എപ്പോഴുമുണ്ട്. അതുകൊണ്ട് സമീപ പ്രദേശങ്ങളിൽ നിന്ന് ഒരു അക്വിഡക്റ്റ് വഴി വെള്ളം ജെറൂസലത്തേക്ക് കൊണ്ടുവരാനൊരു പദ്ധതി പീലാത്തോസ് തയ്യാറാക്കി. അതിനാവശ്യമായ പണം കണ്ടെത്തിയത് യഹൂദരുടെ അതിവിശുദ്ധ സ്ഥലമായ ജെറൂസലം ദേവാലയത്തിലെ ഭണ്ഡാരമാണ്. അവിടെ നിന്ന് 17 താലന്ത് സ്വർണം പീലാത്തോസ് എടുത്തു എന്നാണ് പറയുക, ഈ അക്വിഡക്റ്റിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി. അത് വലിയ കലാപത്തിനിടയായി, ജനങ്ങൾ പ്രതിഷേധിച്ചു, പക്ഷേ പീലാത്തോസ് വഴങ്ങിയില്ല. പ്രതിഷേധം മൂർച്ഛിച്ചപ്പോൾ പട്ടാളത്തെ അയക്കുകയും അനേകരെ കൊല്ലുകയും ചെയ്തു. ഇതിനെക്കുറിച്ചായിരിക്കാം ലൂക്ക എഴുതിയ സുവിശേഷത്തിൽ യേശുവിൻ്റെ ഒരു വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലൂക്ക എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 1-ാം വാക്യം, ഗലീലിയക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി പീലാത്തോസ് കലർത്തിയ വിവരം ആ സമയത്ത് അവിടെയുണ്ടായിരുന്ന ചിലർ അവനെ അറിയിച്ചു. ജെറൂസലമിലേക്ക് തീർത്ഥാടകരായി തിരുനാൾ ആഘോഷിക്കാൻ വന്നവർ എന്തോ കലാപമുണ്ടാക്കിയതിൻ്റെ പേരിൽ അവരെ നിഷ്കരണം കൊല ചെയ്ത സംഭവമാണ് ഇവിടെ പറയുക. രക്തം ബലിയർപ്പിക്കാൻ വന്നവർ അവരുടെ തന്നെ രക്തം ബലിയായി അർപ്പിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ബലിയർപ്പണവുമായി ബന്ധപ്പെട്ട് നടന്ന ഏതോ ഒരു പ്രതിഷേധത്തിൽ കലാപത്തിൽ കൊല്ലപ്പെട്ടവരെക്കുറിച്ചാണ് പറയുക. ഇപ്പോൾ പീലാത്തോസ് കൊല്ലാൻ മടിച്ചിരുന്നില്ല. പ്രതിഷേധം അടിച്ചമർത്താൻ അദ്ദേഹത്തിന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. ഈ അക്വിഡക്റ്റുമായി ബന്ധപ്പെടുത്തി തന്നെയാണ് അടുത്ത സംഭവം. യേശു പറയുന്നത് ലൂക്ക 13-ാം അധ്യായം 4-ാം വാക്യം, സീലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട ആ 18 പേർ അന്ന് ജെറൂസലമിൽ വസിച്ചിരുന്ന എല്ലാവരെയുംകാൾ കുറ്റക്കാരായിരുന്നു എന്ന് വിചാരിക്കുന്നുവോ? പീലാത്തോസ് നിർമ്മിച്ച അക്വിഡക്റ്റിൻ്റെ ഒരു ഗോപുരമാണ് ഒരു വലിയ തൂണ് തകർന്നു വീണ് 18 പേരുടെ മരണത്തിന് കാരണമായത്. ഇപ്പോൾ ജനത്തിൻ്റെ പ്രതിഷേധം പീലാത്തോസ് വകവച്ചിരുന്നില്ല എന്ന് ഉള്ളത് വ്യക്തമായി കാണാവുന്നൊരു കാര്യമാണ്. പലപ്പോഴും പ്രതിഷേധങ്ങൾ ഉണ്ടാകുമായിരുന്നു. പ്രതിഷേധിക്കുന്നവരെ കുരിശിത്തറച്ചു കൊല്ലാനും പീലാത്തോസ് മടിച്ചിരുന്നില്ല. അവസാനം സമറിയ മലയിൽ ഒരു സമറിയക്കാരൻ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, മോശയുടെ കാലത്തുണ്ടായിരുന്ന ബരിക്കുപയോഗിക്കുന്ന വിശുദ്ധ പാത്രങ്ങളെല്ലാം ഗെരിസീം മലയിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആ പാത്രങ്ങളെല്ലാം എടുത്ത് ബലിയർപ്പിച്ച് കഴിയുമ്പോൾ മോശയുടെ കാലത്ത് ഇതുപോലുള്ളൊരു വിമോചന പ്രക്രിയ സംഭവിക്കും, റോമക്കാരെ പുറന്തള്ളാം, നമുക്ക് നമ്മുടെ നാട് സ്വന്തമാക്കാം എന്ന് ഈ ഒരു പുതിയ പ്രവാചകൻ അഥവാ കലാപകാരി സമറിയായിൽ പറഞ്ഞു പ്രചരിപ്പിച്ചു. ആയിരക്കണക്കിന് ആളുകൾ സമറിയ മലയിൽ ഒരുമിച്ചുകൂടി. കലാപം മണത്തെറിഞ്ഞ് പീലാത്തോസ് തൻ്റെ സൈന്യങ്ങളെ മുൻകൂട്ടി അയച്ച് അനേകം പേരെ കൊല ചെയ്യുകയുണ്ടായി. ഇപ്രകാരം ഒരു കൊലപാതകത്തിൻ്റെ പേരിൽ അന്നത്തെ സിറിയയുടെ ഭരണാധികാരിയായ ലെഗേറ്റ് ടൈബീരിയസ് ചക്രവർത്തിയുടെ പേരിലേക്ക് നിവേദനം അയക്കുകയും തൽഫലമായി പീലാത്തോസിനെ നാടുകടത്തുകയുമാണ് ചെയ്തത്. 26 മുതൽ 36 വരെ പലസ്തീനായിൽ ഭരണം നടത്തിയ പീലാത്തോസ്, അദ്ദേഹം നട്ടലില്ലാത്ത ഒരു ഭരണാധിപനായിരുന്നില്ല. കർക്കശമായ തീരുമാനമെടുത്തിരുന്നു, എടുക്കുന്ന തീരുമാനത്തിൽ മാറ്റം വരുത്തുകയും ചെയ്തിരുന്നില്ല. അതുകൊണ്ട് യേശുവിനെ കുറ്റം വിധിച്ച് വധശിക്ഷ വിധിച്ചുവെങ്കിൽ അത് ജനത്തെ ഭയപ്പെട്ടതുകൊണ്ടായിരുന്നില്ല, പീലാത്തോസിന് തന്നെ ബോധ്യമുണ്ടായിരുന്നത് കൊണ്ടായിരിക്കാം എന്ന് വേണം അനുമാനിക്കാൻ. റോമക്കാരുടെ ഭരണം എപ്രകാരമാണ് യഹൂദർ കണ്ടെത്തിയത്, യഹൂദർക്കത് എങ്ങനെയാണ് അനുഭവപ്പെട്ടത്? പൊതുവെ പറയുമ്പോൾ റോമ ഭരണം യഹൂദരെ സംബന്ധിച്ചോളം അത്ര താങ്ങാനാവാത്ത ഒരു ഭാരമായിരുന്നു എന്ന് പറയുക പ്രയാസമാണ്. മറ്റ് അധിനിവേശ ശക്തികളെക്കാളും മോശമായിരുന്നു റോമക്കാരെന്ന് പറയാനാവില്ല. യഹൂദർക്ക് അനേകം ആനുകൂല്യങ്ങൾ റോമൻ ഭരണം അനുവദിച്ചിരുന്നു. അതിലൊന്നാണ് സൈനിക സേവനത്തിൽ നിന്നുള്ള ഒഴിവ് കൊടുത്തത്. അത് പലസ്തീനായിലാവട്ടെ, റോമാ സാമ്രാജ്യം മറ്റേതെങ്കിലും ഭാഗത്താവട്ടെ, ജീവിച്ചിരുന്ന യഹൂദർ റോമൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കേണ്ടതുണ്ടായിരുന്നില്ല. രണ്ട് കാരണങ്ങളാണ് മുഖ്യമായിട്ടും എടുത്തു കാണിക്കപ്പെടുന്നത്. ഒന്ന്, യഹൂദരുടെ സാബത്താചരണം. സാബത്ത് ദിവസം അവർ യാതൊരു ജോലിക്കും തയ്യാറാവുകയില്ല. യുദ്ധം ചെയ്യുന്ന പടയാളികൾക്ക് സാബത്ത് ആചരിക്കുക എളുപ്പമായിരിക്കുകയില്ല. അതുതന്നെയുമല്ല, യുദ്ധത്തിന് പോകുന്ന പടയാളികൾ വഹിച്ചിരുന്ന പതാകകളിൽ പലപ്പോഴും വിഗ്രഹങ്ങളും പ്രതീകങ്ങളും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ വിഗ്രഹാരാധനയുമായി ബന്ധപ്പെട്ട, അവരുടെ ഭക്ഷണക്രമവുമായി ബന്ധപ്പെട്ട നിയമങ്ങളെയൊക്കെ മാനിച്ചുകൊണ്ട് യഹൂദരെ പൊതുവെ സൈനിക സേവനത്തിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. ഒരു വിഗ്രഹാരാധനയും അവരുടെ മേൽ അടിച്ചേൽപ്പിച്ചിരുന്നില്ല. രാജാക്കന്മാരെ ചക്രവർത്തിമാരെ ആരാധിക്കണമെന്ന് നിയമമുണ്ടായപ്പോഴും റോമിലുണ്ടായിരുന്ന യഹൂദർക്ക്, റോമ സാമ്രാജ്യത്തിൻ്റെ എവിടെയും ജീവിച്ചിരുന്ന യഹൂദർക്ക് ഇപ്രകാരമുള്ള ആരാധന നിർബന്ധമായിരുന്നില്ല. ജെറൂസലത്തേക്ക് യാതൊരു തരത്തിലുള്ള വിഗ്രഹവും കൊണ്ടുവരികയില്ല എന്ന് ചക്രവർത്തിയുടെ തന്നെ പ്രത്യേക തീരുമാനവും ആനുകൂല്യവും ഉണ്ടായിരുന്നു. യഹൂദരെ സംബന്ധിച്ച് പലസ്തീനായിൽ പൊതുവേ പറഞ്ഞാൽ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. അവരുടെ അനുദിന ഭരണകാര്യങ്ങൾ നോക്കിയിരുന്നത് റോമൻ ഭരണാധികാരികളല്ല, ജെറൂസലം കേന്ദ്രമാക്കി ഭരിക്കുന്ന സാൻഹെദ്രിനായിരുന്നു. മതാധികാരികളാണ് പൊതുവായിട്ടുള്ള സാമൂഹ്യ നിയമങ്ങൾ നടപ്പിലാക്കാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ടിരുന്നത്. ഇതോടൊപ്പം ജെറൂസലം ദേവാലയത്തിൽ ചക്രവർത്തിയുടെ ബഹുമാനാർത്ഥം ചക്രവർത്തിക്കു വേണ്ടി എല്ലാ ദിവസവും ബലിയർപ്പിക്കുക പതിവായിരുന്നു. ഒരു കാളയും രണ്ട് ആടിനെയും എല്ലാ ദിവസവും അനുദിന ദഹനബലിയായി അർപ്പിച്ചിരുന്നു റോമൻ ചക്രവർത്തിക്ക് വേണ്ടി, റോമ സാമ്രാജ്യത്തിന് വേണ്ടി. അതിൻ്റെ ചിലവ് റോമക്കാർ തന്നെയാണ് വഹിച്ചിരുന്നത്. ഇതിനും പുറമെ റോമാ സാമ്രാജ്യത്തിൻ്റെ ഏത് ഭാഗത്തും കുടിയേറി താമസിക്കാനായിട്ട് യഹൂദർക്ക് സാധിക്കുമായിരുന്നു. അന്ന് അറിയപ്പെട്ടിരുന്ന പാശ്ചാത്യ ലോകം മുഴുവനും അടക്കി ഭരിച്ചിരുന്ന യൂഫ്രട്ടീസ് നദി മുതൽ അറ്റ്ലാന്റിക് സമുദ്രം വരെ, ബ്രിട്ടൻ മുതൽ താഴെ ഈജിപ്ത് വരെ, മധ്യതിരണയാഴിക്ക് ചുറ്റുപാടുമുള്ള എല്ലാ സ്ഥലങ്ങളും അടക്കി ഭരിച്ചിരുന്ന റോമാ സാമ്രാജ്യത്തിൻ്റെ ഏതു ഭാഗത്തും പോയി പൂർണ്ണ അവകാശമുള്ള പൗരന്മാരെ പോലെ വസിക്കുവാനായി യഹൂദർക്ക് സാധിക്കുമായിരുന്നു. അങ്ങനെ വലിയ വ്യാപാര ശൃംഖല തന്നെ കെട്ടിപ്പടുക്കാനും യഹൂദർക്ക് സാധിച്ചു. ചക്രവർത്തിയുടെ ഭരണം നിലനിൽക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും യഹൂദർക്കും കടന്നു ചെല്ലാമായിരുന്നു. അങ്ങനെ സാമ്രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും അവർ കുടിയേറിപ്പാർത്തു. യേശുവിൻ്റെ കാലമാകുമ്പോഴേക്കും ഏതാണ്ട് 1 കോടിയോളം യഹൂദരുണ്ടായിരുന്നു റോമാ സാമ്രാജ്യത്തിൽ പൊതുവേ എന്നാണ് പറയുക. അതിൽ 10 ലക്ഷത്തോളം പേര് താമസിച്ചിരുന്നത് ഈജിപ്തിലാണ്. അതൊരു 4% പകുതിയോളം അലക്സാണ്ട്രിയ നഗരത്തിലായിരുന്നു. റോമാ പട്ടണത്തിൽ തന്നെ ഉണ്ടായിരുന്നു വലിയ യഹൂദ സമൂഹം. 12 സിനഗോഗുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുക, ഏതാണ്ട് AD 50 ആയപ്പോഴേക്കും റോമിൽ തന്നെ. ഇപ്പോൾ റോമാ സാമ്രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കാൻ സാധിച്ചു. റോമാ സാമ്രാജ്യത്തിൽ അവർക്ക് വളരാനും വികസിക്കാനും സാധിച്ചു. റോമാ സാമ്രാജ്യത്തിലുണ്ടായിരുന്ന ജനസംഖ്യയുടെ ഏതാണ്ട് 10-ൽ 1 അന്ന് യഹൂദരായിരുന്നു അത്രേ. ഇതെല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ റോമക്കാരുടെ ഭരണം യഹൂദരെ സംബന്ധിച്ചിടത്തോളം അത്ര ക്രൂരമായിരുന്നു എന്ന് പറയുക സാധ്യമല്ല. പ്രത്യേകം ആനുകൂല്യങ്ങൾ അവർക്ക് നൽകിയിരുന്നു, പ്രത്യേക ഇളവുകൾ കിട്ടിയിരുന്നു, അതുതന്നെ അവർക്ക് സഹായകമാവുകയും ചെയ്തിരുന്നു. ഇപ്രകാരമുള്ള ഭരണത്തോട് എങ്ങനെയാണ് യഹൂദർ പ്രതികരിച്ചത്? യഹൂദരുടെ പ്രതികരണം ആദ്യമേ ഒരു താത്വികമായ രീതിയിൽ നമ്മൾ കാണേണ്ടതുണ്ട്. യഹൂദരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ വ്യക്തമായൊരു നിയമമുണ്ടായിരുന്നു. നിയമാവർത്തന പുസ്തകം 17-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തിൽ ഭരണാധിപനെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് നൽകുന്ന ദേശം കൈവശമാക്കി നീ താമസം ഉറപ്പിച്ചു കഴിയുമ്പോൾ ചുറ്റുമുള്ള ജനതകൾക്കെന്നതുപോലെ നിനക്കും രാജാവുണ്ടായിരിക്കണം എന്ന് നീ ആഗ്രഹിച്ചാൽ നിന്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന ആളെയാണ് രാജാവാക്കേണ്ടത്. നിന്റെ സഹോദരരിൽ നിന്നു മാത്രമേ നീ രാജാവിനെ വാഴിക്കാവൂ, പരദേശിയെ ഒരിക്കലും രാജാവാക്കരുത്. ഇതാണ് യഹൂദരുടെ ഒരു അടിസ്ഥാന പ്രമാണം. പരദേശിയെ ഒരിക്കലും നീ രാജാവാക്കരുത്. നീ ഒരു പരദേശിക്ക് ഒരിക്കലും വിധേയനായിരിക്കരുത്. ഇസ്രായേൽക്കാർക്ക് സ്വാതന്ത്ര്യം ദൈവം നൽകിയൊരു ദാനമാണ് എന്ന് എടുത്തു പറയുന്ന ബൈബിൾ ഭാഗമാണ്. ഈ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ വിദേശികളുടെ ഭരണം അത് എത്ര തന്നെ ഔദാര്യപൂർവവും സഹായകവുമാകട്ടെ, അതെപ്പോഴും യഹൂദർക്ക് വർജ്യമായിരുന്നു. സന്തോഷത്തോടുകൂടിയോ സന്മനസ്സോടുകൂടിയോ ഒരിക്കലും ഒരു വിദേശ മേൽക്കോയ്മയ്ക്ക് അവർ കീഴടങ്ങുമായിരുന്നില്ല. ആനുകൂല്യങ്ങൾ ആസ്വദിക്കും, പക്ഷേ അവരുടെ വിദേശികളുടെ ഭരണത്തെ അനുകൂലിക്കാനോ സ്വീകരിക്കാനോ യഹൂദർ തയ്യാറാകുമായിരുന്നില്ല. റോമാ സാമ്രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായിരുന്ന മറ്റു ജനതകളുടേതിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ കാഴ്ചപ്പാട്. റോമക്കാരാവട്ടെ ഗ്രീക്കുകാരാവട്ടെ കീഴടക്കിയ മറ്റു ജനതകളൊക്കെ ഏതെങ്കിലും തരത്തിൽ തങ്ങളുടെ അധിനിവേശ ശക്തികളുമായി സമരസപ്പെട്ടു പോകാനായിട്ട് ആഗ്രഹിച്ചവരാണ്. ആനുകൂല്യങ്ങൾ സ്വീകരിച്ച് ആ രാജ്യത്തിൻ്റെ തന്നെ ഭാഗമായി ഒന്നായി തീരാനായിട്ട് താല്പര്യം കാണിച്ച ജനതകളായിരുന്നു മറ്റുള്ളവരെല്ലാം. അതുകൊണ്ട് തന്നെയായിരിക്കാം കാലക്രമത്തിൽ പുരാതന ജനതകളെല്ലാം അപ്രത്യക്ഷമായിട്ടും യഹൂദർ എന്ന ഒരു സമൂഹം ഇന്നും നിലനിൽക്കുന്നത് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായി. അനേകം സാമ്രാജ്യങ്ങൾ അവരുടെ മേൽ ഭരണം നടത്തി, അനേകം സാമ്രാജ്യങ്ങളുടെ ഭാഗങ്ങളായി അവർ ജീവിച്ചു. എന്നാലും എവിടെയാണെങ്കിലും തങ്ങളുടെ വ്യക്തിത്വവും വ്യതിരിക്തതയും അവർ കാത്തുസൂക്ഷിച്ചു, ഇന്നും കാത്തുസൂക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അനേകം സാമ്രാജ്യങ്ങൾ അവരെ ഉന്മൂലനം ചെയ്യാനായിട്ട് ശ്രമിച്ചു. ബാബിലോണിൻ്റെ ആധിപത്യം മുതൽ ഇങ്ങോട്ട് ഹിറ്റ്ലറിൻ്റെ കാലം വരെയുള്ള ഏതാണ്ട് 2500-3000 വർഷത്തെ ചരിത്രം നിരന്തരമായ പീഡനങ്ങളുടെയും എതിർപ്പുകളുടെയും ചരിത്രമാണെങ്കിലും ഇന്നും വ്യക്തിത്വം കാത്തുസൂക്ഷിക്കുന്ന ഒരു ജനതയാണ് ഇസ്രായേൽക്കാർ. ഇത് അവരുടെ ആ തനതാത്മകതയുടെ പ്രത്യേകതയുമാണ്. ഇങ്ങനെ ഒരു പ്രത്യേകത കാത്തുസൂക്ഷിച്ചതുകൊണ്ട് റോമൻ ഭരണത്തോട് ഒരു സഹോദരിയ സ്വീകരണത്തിൻ്റെ മനോഭാവം അവർക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ റോമിനെ തിരസ്കരിക്കുന്ന മനോഭാവമായിരുന്നു യഹൂദർക്ക് ഉണ്ടായിരുന്നത്. അതേസമയം യഹൂദർ എല്ലാവരും ഇപ്രകാരമുള്ള മനോഭാവമാണോ കാത്തു സൂക്ഷിച്ചിരുന്നത്, അതോ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായ മനോഭാവങ്ങൾ ഉണ്ടായിരുന്നു? എല്ലാവരും ഒരുപോലെ ആയിരുന്നില്ല എന്നോർക്കണം, പ്രത്യേകിച്ചും യഹൂദ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന്. യഹൂദരുടെ മത നേതൃത്വം നമ്മളത് പിന്നീട് പഠന വിഷയമാക്കുന്നതാണ്. യഹൂദരുടെ മത നേതൃത്വം നിക്ഷിപ്തമായിരുന്നത് സാൻഹെദ്രിൻ സംഘത്തിലാണ്. 70 ശ്രേഷ്ഠന്മാർ ഉൾക്കൊള്ളുന്ന പ്രധാന പുരോഹിതൻ തലവനായിട്ടുള്ള ഭരണകൂടമാണ് സാൻഹെദ്രിൻ എന്ന് പറയുക. ഈ സാൻഹെദ്രിൻ സംഘത്തിൻ്റെ തലവനായ പ്രധാന പുരോഹിതനെ നിശ്ചയിച്ചിരുന്നത് റോമൻ പ്രോക്യൂറേറ്ററായിരുന്നു. പരമ്പരാഗതമായി ലഭിച്ചിരുന്നതാണ് പണ്ട് ഈ പ്രധാന പുരോഹിതൻ്റെ സ്ഥാനം. പക്ഷേ ഹെരോദേസ് മഹാരാജാവിൻ്റെ കാലം മുതൽ ഇങ്ങോട്ട് രാഷ്ട്രീയാധികാരികൾ ഭരണാധികാരികൾ പ്രധാന പുരോഹിതൻ നിശ്ചയിക്കാൻ തുടങ്ങി. അതിനുശേഷം റോമക്കാർ ഈ അധികാരം ഏറ്റെടുത്തു. ഇപ്പോൾ റോമക്കാരുടെ അംഗീകാരത്തോടുകൂടി മാത്രമേ ഒരാൾക്ക് പ്രധാന പുരോഹിതനാകാൻ സാധിക്കുമായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ റോമക്കാരോട് സഹകരിച്ച് പ്രവർത്തിക്കുക എന്നത് പ്രധാന പുരോഹിതൻ്റെയും സാൻഹെദ്രിൻ്റെയും ഒരു കടമയായി തീർന്നു. നിർബന്ധത്തിന് വിധേയരായി സഹകരിക്കാനായിട്ട് കടപ്പെട്ടവരാണ് മതപരമായ അധികാരികൾ. മറ്റുള്ളവരുടെ പ്രതികരണം എന്തായിരുന്നു അത് നമുക്ക് താമസിയാതെ അടുത്ത സെക്ഷനിൽ കാണാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന അവിടുന്ന് ഈ ഭൂമിയിൽ നിലവിൽ നിന്ന രാഷ്ട്രീയ സാമൂഹിക മത ആചാരങ്ങളും സാഹചര്യങ്ങളുമായി ഇടപെട്ടുകൊണ്ടാണല്ലോ ജീവിച്ചത്. അവസാനം അങ്ങയുടെ ഐഹിക ജീവിതം ഒരു ഭരണാധിപന്റെ, ഒരു രാഷ്ട്രീയ ഭരണാധികാരിയുടെ തീരുമാനമനുസരിച്ച് കുരിശിൽ അവസാനിക്കുകയും ചെയ്തു. പിതാവിൻ്റെ പദ്ധതിയുടെ പൂർത്തീകരണമായിരുന്നു അത് ഇന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. പക്ഷേ അങ്ങയെ മരണത്തിന് വിധിച്ച പീലാത്തോസ് അറിഞ്ഞുകൊണ്ടല്ല, പിതാവിൻ്റെ ഹിതം നിർവഹിക്കുകയാണെന്നുള്ള ബോധ്യത്തോടു കൂടിയല്ല അങ്ങയെ കുരിശിൽ തറയ്ക്കാനായിട്ട് തീരുമാനിച്ചത്. പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും, അത് സന്തോഷകരമാവട്ടെ ദുഃഖകരമാവട്ടെ, വിജയവും പരാജയവുമാകട്ടെ, എല്ലാം ദൈവം അറിഞ്ഞ് അനുവദിക്കുന്നതാണെന്നുള്ള ബോധ്യത്തോടു കൂടി അവയെ സ്വീകരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.